ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രസന്റ് ഡേ സിറ്റുവേഷൻസ് ഈ കാലങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ മുന്നോട്ടുള്ള വരും കാലങ്ങൾ ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളാണെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ അറിയുന്നു. ലോകം സമാധാനം സമാധാനം എന്ന് പറയും, രാഷ്ട്രീയ നേതാക്കൾ പറയും, പല കാര്യങ്ങളും ബിസിനസ് അതുപോലെയുള്ള സംഗതികൾ വളരും, നമുക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാകും എന്നൊക്കെ പ്രവചിക്കുമ്പോഴൊക്കെയും നമ്മൾ ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിന് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം, ഒരുങ്ങിയിരിക്കണം. അതിനുവേണ്ടി കർത്താവ് നമ്മളെ എപ്പോഴും പല സാഹചര്യങ്ങളിലൂടെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ കർത്താവ് ഒരു ട്രെയിനിങ്ങിൻ്റെ, നമ്മുടെ കർത്താവ് നമ്മളെ എന്തുവാ പരിശീലിപ്പിക്കുന്ന, തൻ്റെ മക്കളെ പരിശീലിപ്പിക്കുന്ന ദൈവമാണ്. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ ആത്മാവിലൂടെ ദൈവം നമ്മളെ പല കാര്യങ്ങളിലും പഠിപ്പിക്കും. ദൈവവചനത്തിൽ അങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, 2 തിമോത്തി 3:12 ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ താല്പര്യമുള്ള, ഭക്തിയോടെ ജീവിക്കുന്നവർക്കൊന്നല്ല, ഭക്തിയോടെ ജീവിക്കാൻ താല്പര്യമുള്ള, ഇഫ് യു ഹാവ് എ ഡിസയർ ടു ബി ഹാവ് എ ഹോളി ലൈഫ് ഓർ എ ഗോഡ്ലി ലൈഫ് യു വിൽ ഹാവ് പെർസിക്യൂഷൻ. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ, നമുക്കത് നോക്കാം. 2 3 2 തിമോത്തി 3:12, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. ദൈവവചനത്തില് മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുവാൻ തീരുമാനിച്ചോ, ക്രിസ്തുയേശുവിൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുവാൻ, ക്രിസ്തുയേശുവിൽ ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചോ, ദൈവവചനം പറയുന്നു നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. അത് നിശ്ചയം. അതെനിക്കൊരു തരത്തിലാണെങ്കിൽ, ഒരു ലെവലിലാണെങ്കിൽ, നിങ്ങൾക്ക് വേറൊരു ലെവലിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാകും 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 എന്നാണ് ദൈവവചനത്തിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യും. ഞാനിത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ചില വ്യക്തികൾ, അല്ലെങ്കിൽ സഭകൾ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഞാൻ പ്രാഥമികമായും അതിനെക്കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, കാരണം എന്നെ പോലെയുള്ള അല്ലേ അല്പം സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന വ്യക്തികളും, അല്ലെങ്കിൽ അത്രയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ കടന്നു പോകുന്ന വ്യക്തികൾ ആയതുകൊണ്ട് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അങ്ങനെ കടന്നു പോകുന്ന വ്യക്തികളെ ദൈവം അവന്റെ കൃപയിൽ നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കടന്നു പോകുന്ന വ്യക്തികൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവം അവരെ താങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജെറമിയ പ്രവചനം അതിൻ്റെ 12 ജെറമിയ ചാപ്റ്റർ 12 അതിൻ്റെ 5 വചനം വായിക്കാം. 12:5
കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും?
കാലാളുകളോടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടെ എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ഇവിടെ ജെറമിയ പ്രവചനം ജെറമിയാവ് ദൈവത്തോട് ഒരു പരാതി പറഞ്ഞു. അതിന്റെ മുന്നുള്ള വചനങ്ങൾ അങ്ങനെയാണ് പറയുന്നത്, കർത്താവ് നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ദൈവം ജെറമിയാവോട് ചോദിക്കുകയാണ്, ജെറമിയാവേ നീ ഈ കാര്യങ്ങൾ ഓർത്ത് നീ അല്ലെ നീ ഇപ്പോ കാലാളുകളോടെയാണ് ഓടുന്നത്, നിന്റെ യുദ്ധം ഫുട്മെൻ അല്ലെങ്കിൽ യുനോ അങ്ങനെയുള്ള ഒരു സോൾജിയേഴ്സിന്റെ അല്ലെങ്കിൽ പട്ടാളക്കാരോടെയാണ് നീ ഓടുന്നത്, എങ്കിൽ നീ കുതിരച്ചേകവരോടെ നീ എങ്ങനെ ഓടും? നിനക്ക് എങ്ങനെ മത്സരിക്കാൻ പറ്റും? അല്ലേ ഇവിടെ പിന്നെ പറയുകയാണ്, യോർദാന്റെ തീരം അല്ലെ, യോർദാന്റെ വൻകാട്ടം, യോർദാൻ എന്നുള്ള നദി വളരെ കവിഞ്ഞൊഴുകുമ്പോൾ യോർദാന്റെ ചുറ്റും ധാരാളം ഇനോ മരങ്ങൾ വളരുകയും വൃക്ഷങ്ങൾ വളരുകയും, നമ്മുടെ ആമസോൺ വനാന്തരങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ആമസോൺ നദിയുടെ ചുറ്റും വളരെ വൻ കാടുകൾ വരുന്നത് പോലെ യോർദാന്റെ ചുറ്റും വൻ കാടുകൾ വന്ന ആ സാഹചര്യത്തിൽ, ആ ഇരുട്ടായിട്ടുള്ള ആ അവസ്ഥയിൽ നീ എങ്ങനെ നിലനിൽക്കുമെന്നാണ് ദൈവം യിറമ്യാവോട് ചോദിക്കുന്നത്. നീ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നീ നിലനിന്നില്ലെങ്കിൽ, നിന്നെ ആക്കി വെച്ച ഈ സാഹചര്യത്തിൽ, ഈ ചെറിയ സാഹചര്യങ്ങളിൽ നീ വിശ്വസ്തയോടെ അല്ലെ, ഈ ചെറിയ പെർസിക്യൂഷനിലും ചെറിയ ബുദ്ധിമുട്ടുകളിലൂടെ നിനക്ക് പോകാൻ മനസ്സില്ലെങ്കിൽ നീ എങ്ങനെ യോർദാന്റെ വൻകാട്ടിൽ പിടിച്ചു നിൽക്കും, നീ എങ്ങനെ കുതിരകളോടെ ഓടാൻ പറ്റും അല്ലെ എന്നാണ് യിറമ്യാവോട് ദൈവം ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ നമ്മൾ മുന്നോട്ട് പോകണം അല്ലെ, പോകണം. ദൈവം നമ്മളെ സഹായിക്കും. യിറമ്യാ പ്രവചനത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ അല്ലെ നമ്മൾ അതാണ് കാണുന്നത്, ദൈവം യിറമ്യാവെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു യോർദാന്റെ വൻകാട്ടിൽ പ്രവർത്തിക്കുവാൻ. അത്രമാത്രം ടഫായിട്ടുള്ള അല്ലെ ഇസ്രായേൽക്കാരോട് ദൈവവചനം പ്രഘോഷിക്കുവാൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ യിറമ്യാവെ ദൈവം പരിശീലിപ്പിക്കുന്ന ഒരു വചനമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. നീ എങ്ങനെ കുതിരകളോട് ഓടും, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഈ ചെറിയ സാഹചര്യത്തിൽ, ചെറിയ ബുദ്ധിമുട്ടുകളിൽ നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ഇത് നിൽക്കുവാൻ സാധിച്ചില്ലെങ്കിൽ, വൻ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എങ്ങനെ നിലനിൽക്കുവാൻ സാധിക്കുമെന്ന് യിറമ്യയോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എന്നോടും ദൈവം ചോദിക്കുന്നത്. ഹൗ ഡു യു വിത്ത്സ്റ്റാൻഡ് ഓൾ സച്ച് സിവിയർ സിറ്റുവേഷൻസ്? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യും, ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഓരോരുത്തരെയും ദൈവം പ്രിപ്പയർ ചെയ്യുന്നു. ദൈവം അങ്ങനെ കാണുന്നു. ദൈവം വ്യക്തികളെ പ്രിപ്പയർ ചെയ്തു. പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുവാൻ സാധിക്കും, ദൈവം വ്യക്തികളെ പ്രിപ്പയർ ചെയ്തു, അവരെ അതിനു വേണ്ടി യുദ്ധത്തിന് തയ്യാറാക്കി അല്ലെ, അവരെ പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ദൈവം കടത്തിവിട്ടു. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ സെക്യുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ ജീവിതത്തില് അല്ലെ, നമ്മുടെ പ്രായമുള്ളവരൊക്കെ പറയാറുണ്ട്, ഞങ്ങള് പട്ടിണി കിടന്നാണ് വളർന്നത്, അല്ലെങ്കിൽ പറയാറുണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും വളർന്നു വന്നതെന്ന് പലരും പറയാറുണ്ട് അല്ലെ. നമ്മളിന്ന് അപ്പം നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ചോദിക്കുന്നതൊന്നും കിട്ടിയിട്ടില്ല അല്ലെ, നമ്മൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയതെന്ന് നമ്മൾ വളരെ സന്തോഷത്തോടെയും വളരെ ആവേശത്തോടെയും കുഞ്ഞുങ്ങളോടൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെയും നമ്മുടെ ഉള്ളിൽ ഒരു അഹങ്കാരമുണ്ട്, ഓക്കെ എന്റെ കഴിവുകൊണ്ട് ഞാൻ ഇതൊക്കെയൊക്കെ നേടി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആ കഴിവുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയി എത്തിപ്പെട്ടു എന്നുള്ള ഒരു ഒരു മൗഢ്യമായ ഒരു ഒരു വിചാരം നമുക്ക് ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ഒത്തിരി ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്, പല രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉന്നതത്തിൽ അല്ലെ വളരെ ബിസിനസ് ലെവലിലൊക്കെ ഉന്നതത്തിലെത്തിയ ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങൾ തീരെ വളരെ താഴ്ന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്നു, അങ്ങനെ ഞങ്ങൾ വലുതായി എന്ന് അവർ പറയാറുണ്ട്. പക്ഷേ ദൈവവചനത്തിലൂടെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ, അവർ എത്തിപ്പെടുന്ന ഒരു തലം അല്ലെ ഒരു കഠിനമായ ഒരു ജഡ്ജ്മെന്റൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിധിക്കുന്ന, ഞാൻ എന്തൊക്കെ നേടി എന്ന് പറയുന്ന ഒരു തലത്തിലേക്കാണ് അവർ എത്തിപ്പെടാറുണ്ട്. അങ്ങനെയൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയി നമ്മൾ അങ്ങനെ ഒരു തലത്തിൽ എത്തുമെന്നുള്ള കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. യിറമ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. Chapter 9, verse 23 and 24. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയിൽ യഹോവയായി ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ, ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്.
ഈ ഒരു മനോഭാവത്തിലല്ല നമ്മുടെ എന്തുവാ ശോധനകളെയും നമ്മുടെ പ്രയാസങ്ങളെയും നമ്മുടെ ബുദ്ധിമുട്ടുകളെയും നമ്മൾ ഈ ഒരു വീക്ഷണത്തിലൂടെ അല്ല, ഈ ആംഗിളിലൂടെ അല്ല നമ്മൾ കാണുന്നതെങ്കിൽ ദൈവം പറയുകയാണ് ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. ഞാൻ എനിക്കെന്തെങ്കിലും പ്രശംസയുണ്ടെങ്കിൽ അത് ദൈവത്തെ അറിയുന്നതിലായിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ പല എക്സാമ്പിൾസ് പല ഉദാഹരണങ്ങൾ ലോകത്തിൽ നോക്കിയാൽ കാണാമെങ്കിലും അവരുടെ ഒരു തലത്തിൽ എത്താനല്ല ഈ ഒരു തലത്തിൽ. ഞാൻ ദൈവത്തെ അറിയുന്നു, ഞാൻ എൻ്റെ പ്രശംസ ദൈവത്തിലാണ് എന്നതിലാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. അപ്പോൾ ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, തയ്യാറാക്കുമ്പോൾ, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ പല ദൈവത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയുള്ള നല്ല പാത്രങ്ങളായി നമ്മളെ ട്രെയിൻ ചെയ്യുമ്പോൾ, നമ്മുടെ പലപ്പോഴും നമ്മുടെ നിത്യ ജീവിതത്തിലെയും നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻസിലൂടെയാണ് പലപ്പോഴും ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. പലപ്പോൾ വ്യക്തിപരമായി ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യും, കുടുംബങ്ങളിലൂടെ ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യും. നിങ്ങൾ പഴയ നിയമത്തിലെ പല മേജർ പ്രോഫറ്റ് അല്ലെങ്കിൽ ഐസയ, ജെറമിയ, എസക്കിയൽ അങ്ങനെയുള്ള പ്രവാചകന്മാരെ നോക്കിയാൽ ദൈവം അവരെയൊക്കെ വളരെ കഠിനമായ രീതിയിൽ വ്യക്തിപരമായി ട്രെയിൻ ചെയ്തു എന്ന് നമുക്ക് കാണാം. ഒരല്പം നമുക്ക് വായിക്കാം പെട്ടെന്ന്, എസക്കിയൽ ചാപ്റ്റർ 4 അല്പം ബുദ്ധിമുട്ടുകൂടെ അത് വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ വായിക്കാം, നിങ്ങൾ എന്റെ കൂടെ ശ്രദ്ധിക്കുക. ചാപ്റ്റർ 4:3 മൂന്നാമത്തെ വചനം തൊട്ട് ഇങ്ങനെയാണ് പറയുന്നത്: പിന്നെ ഒരു ഇരുമ്പ് ചട്ടി എടുത്ത് നിനക്കും നഗരത്തിനും മധ്യേ ഇരുമ്പ് മതിലായി വെക്കുക. നിന്റെ മുഖം അതിന്റെ നേരെ വെച്ച് അത് നിരോധനത്തിലാകേണ്ടതിന് അതിനെ നിരോധിക്കുക. ഇത് ഇസ്രായേൽ ഗ്രഹത്തിന് ഒരു അടയാളമായിരിക്കട്ടെ. പിന്നെ നീ ഇടതുവശം ചെരിഞ്ഞു കിടന്ന് ഇസ്രായേൽ ഗ്രഹത്തിന്റെ അകൃത്യം നിന്റെ അതിന്മേൽ ചുമത്തുക. നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളം അവരുടെ അകൃത്യം വഹിക്കണം. ഞാൻ അവരുടെ അകൃത്യത്തിന്റെ സംവത്സരങ്ങളെ നിനക്ക് ദിവസങ്ങളായി എണ്ണും. അങ്ങനെ 390 ദിവസം നീ ഇസ്രായേൽ ഗ്രഹത്തിന്റെ അകൃത്യം വഹിക്കണം. ഇത് തികച്ചിട്ട് നീ വലതുവശം ചെരിഞ്ഞു കിടന്ന് യഹൂദാ ഗ്രഹത്തിന്റെ അകൃത്യം 40 ദിവസം വഹിക്കണം. ഒരു സംവത്സരത്തിന് ഒരു ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു. 7 നീ യെരുശലേമിന്റെ നിരോധനത്തിന്റെ നേരെ നിന്റെ മുഖവും നഗ്നമായ ഭുജവും വെച്ച് അതിന് വിരോധമായി പ്രവചിക്കണം. നിന്റെ നിരോധകാലം തികയുവോളം നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിന് ഞാൻ ഇതാ കയറുകൊണ്ട് നിന്നെ കെട്ടുന്നു. നീ ഗോതമ്പ് യവവും അമരയും ചെറുപയറും തിനയും ചോളവും എടുത്ത് ഒരു പാത്രത്തിലിട്ട് അവ കൊണ്ട് അപ്പമുണ്ടാക്കുക. നീ വശം ചെരിഞ്ഞു കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോണം 390 ദിവസം അത് തിന്നണം. ഇനി താഴോട്ട് വായിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ വായിക്കുക. ദൈവം എങ്ങനെ ഫുഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് എസക്കിയേലിനോട് പറയുന്ന ഭാഗങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. വളരെ മ്ലേച്ഛകരമായ ഒരു സിറ്റുവേഷനിലൂടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കണം എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് വായിച്ചാൽ, നീ ഒരു വശം ചെരിഞ്ഞു കിടക്കുക, നിന്നെ ഞാൻ അങ്ങോട്ട് ചെരിയാതിരിക്കുവാൻ കയറുകൊണ്ട് കെട്ടും. ദൈവം എന്തിനാണ് ഒരു വ്യക്തിയെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? ദൈവം എസക്കിയേൽ വല്ലതും കുറ്റവും പാപവും ചെയ്തിട്ടാണോ എസക്കിയേലിനെ ഇങ്ങനെ ഒരു ശോധനയിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചത്? നീ ഒരു വശം കിടക്കണം, എന്റെ ഫുഡ് വളരെ അളന്നും കൃത്യമായും തൂക്കിയും ഉള്ള ഫുഡാണ് എസക്കിയേൽ കഴിക്കേണ്ടത്. എന്തുകൊണ്ടാണ് എസക്കിയേലിനെ ഇങ്ങനെ ദൈവം പരിശീലിപ്പിച്ചത്? കാരണം ന്യായവിധി പ്രസംഗിക്കുവാൻ, തന്റെ മറുതലിച്ചിരിക്കുന്ന ജനത്തോട് ഇടപെടുവാൻ ദൈവം ആ വ്യക്തിയെ ഒരുക്കുകയാണ്. ദൈവം ഒരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെയും ചില സാഹചര്യങ്ങളിലൂടെ ദൈവം ഒരുക്കും, ദൈവദൈവ സാഹചര്യങ്ങളിലൂടെ ഒരുക്കും. നമ്മൾ യേശുവിന്റെ ജീവിതത്തെ നോക്കിയാൽ, യേശുവിന്റെ ജീവിതത്തിന്റെ 30 വർഷത്തെ കുറിച്ചുള്ള വലിയ കാര്യങ്ങളൊന്നും ദൈവവചനത്തിൽ കാണുന്നില്ല, അല്ലേ? നമ്മൾ 12 വയസ്സിൽ അവൻ ചെയ്ത കാര്യം, അല്ലെങ്കിൽ ദൈവം അവന്റെ ജ്ഞാനത്തിലും വളർന്നു വന്നു, അല്ലേ? ദൈവകൃപയിൽ, മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വന്നുള്ള ചെറിയ രണ്ടൊന്ന് ഗ്ലിംസ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ വാക്യങ്ങളെ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാം, യേശു 30 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. യേശുവിന്റെ പരസ്യ ജീവിതം ഒരു 3.5 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പ്രധാനമായും കാണുന്ന യേശുവിന്റെ ജീവിതം ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ പറ്റുന്നത് ഏകദേശം 1.5 വർഷത്തെ യേശുവിന്റെ ജീവിതമാണ്. പക്ഷേ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് എഴുതുവാണെങ്കിൽ എഴുതാൻ പറ്റത്തില്ല എന്നാണ് യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10:9 വാക്യത്തില് ഇങ്ങനെയാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 21:25. യേശു ചെയ്തത് മറ്റു പലതും ഉണ്ട്. അവ ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അപ്പൊ യേശുവിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ അത് ലോകത്തിന് എഴുതി തീർക്കാൻ സാധിക്കത്തില്ല, അല്ലേ? പറ്റത്തില്ല. യേശു ജീവിച്ചത് 33 വർഷവും ഉള്ളെങ്കിലും യേശു അത്രയും ഡീപ്പാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ്. യേശു അത്രമാത്രം ഡീപ്പാണ്. ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ആർക്കാരാഞ്ഞറിയാം പറ്റുമെന്നാണ് പൗലോസ് ലീഹ ചോദിക്കുന്നത്. അപ്പം ദൈവം അത്രയ്ക്കും ഡീപ്പാണ്, യേശു അത്രയ്ക്കും ഡീപ്പായതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ ഇവിടെ പറയുകയാണ്, യേശുവിനെ കുറിച്ച് എഴുതി തീർക്കാനായിട്ടുള്ള പുസ്തകങ്ങൾ ഈ എഴുതിയാൽ തീരത്തില്ല. പക്ഷെ നമ്മൾക്കറിയാവുന്നത് ഏകദേശം ഒരു 3.5 വർഷത്തെ യേശുവിന്റെ ജീവിതമേ നമുക്കറിയത്തുള്ളൂ. അപ്പൊ ഈ 3.5 വർഷത്തെ ജീവിതം എഴുതിയ പുസ്തകം പഠിച്ച് അതനുസരിച്ച് തീർക്കാൻ ഒരു ജീവിതം നമുക്ക് പോരാ. അങ്ങനെയെങ്കിൽ ഈ പുസ്തകം മുഴുവൻ ദൈവത്തെക്കുറിച്ച് യേശുവിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ എഴുതുവാണെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ ചിലപ്പോൾ ആവേശം കൊള്ളാറുണ്ട്, ഞാൻ ബൈബിൾ 1 വർഷം മുഴുവൻ വായിച്ചു തീർത്തു. പക്ഷേ യേശുവിനെ കുറിച്ച് നമ്മൾ എത്രമാത്രം അറിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തെ തത്വം. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും യേശുവിന്റെ 30 വർഷത്തെ കാര്യത്തിലെ ഒരു സമ്മറി എന്നുള്ള രീതിയിൽ അവനെ ദൈവം അപ്രൂവ് ചെയ്യുന്ന ഒരു വചനമുണ്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില്. മത്തായിയുടെ സുവിശേഷം യേശുവിന്റെ ബാപ്റ്റിസത്തിന്റെ സമയമാണ്. അവിടെ നമുക്കറിയാം യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്താനായിട്ട് വരുന്ന ആ സാഹചര്യത്തില് അതാണ് യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ തുടക്കം, ബിഗിനിങ് അവിടെയാണ്. ആ തുടക്കത്തില് യേശു വന്നപ്പം യോഹന്നാൻ സ്നാപകൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, ഇതെല്ലാം ഉചിതമാകാൻ, എല്ലാ കാര്യങ്ങളും നീതിയോടെ ആകേണ്ടതിന് ഉചിതമാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. ഞാൻ നിന്റെ കൈക്കീഴിൽ സ്നാനമേക്കേണ്ടതാണ് എന്ന് പറഞ്ഞതിന് ശേഷം യേശുവിന്റെ കൈക്കീഴിൽ സ്നാനമേറ്റെടുത്തു. അപ്പൊ യേശുവിന്റെ 30 വർഷത്തെ രഹസ്യ ജീവിതത്തിന്റെ അവസാനവും പരസ്യ ജീവിതത്തിന്റെ തുടക്കവുമാണ്. അപ്പൊ യേശു ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ച് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും ചെയ്തില്ല. യേശു മറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി തന്നെ അംഗീകരിക്കാത്ത, വിശ്വസിക്കാത്ത സഹോദരങ്ങളുടെ ഇടയിൽ താമസിച്ച ഒരു വ്യക്തിയാണ്. യേശു സ്വന്തം ജീവിതത്തില് തച്ചന്റെ മകനായി, ഒരു തച്ചനായി, അല്ലെ, ഒരു കാർപ്പൻ്ററായി പണി ചെയ്ത് ജീവിച്ചു. അവിടെ യേശുവിന്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ല എന്നൊരു വചനം നമുക്ക് കാണാമുണ്ട്. 7-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവന്റെ സഹോദരന്മാരൊന്നും അവനിൽ വിശ്വസിച്ചില്ല. അവരവനെ കളിയാക്കി. അവനവരോട് പറഞ്ഞു, നിനക്ക് പോപ്പുലർ ആണെങ്കിൽ വളരെ നിനക്ക് അവിടെ പൊക്കൂടെ, നിന്റെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളൊക്കെ ജെറുസലേമിൽ പോയി ചെയ്തുകൂടെ എന്നൊക്കെ കളിയാക്കി, അല്ലേ? ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പന്റെയും അമ്മയുടെയും പഴയ നിയമ ജീവിതത്തിൽ ജീവിച്ചിരുന്ന ജോസഫിന്റെയും മറിയയുടെയും ഇടയിൽ ജീവിത യേശുവിനെ കുറിച്ച് ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 17-ാം വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 17-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊരു ദൈവം ആ പ്രത്യേക സാഹചര്യത്തിൽ ബാപ്റ്റിസം എടുക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ദൈവം അപ്രൂവ് ചെയ്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം യേശുവിന്റെ രഹസ്യ ജീവിതത്തിന്റെ ഒരു അപ്രൂവൽ കൂടിയാണ്, ഒരു അംഗീകാരം കൂടിയാണ് പിതാവ് പറയുന്നത്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ഒരു കുടുംബത്തിൽ, വലിയ പോപ്പുലർ ഒന്നും അല്ലാത്ത ഒരു കുടുംബത്തിൽ യേശുവിന് വേണമെങ്കിൽ ഇവിടെ ഒരു രാജാവായിട്ട് ജനിക്കാമായിരുന്നില്ലേ? അതും സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവം ഭൂമിയിൽ വരിക എന്നുള്ളത് ഒരു താഴ്മയാണെങ്കിൽ, ഒരു രാജാവായിട്ട് ജനിക്കാമായിരുന്നു എങ്കിലും ആ ഒരു കുടുംബത്തിൽ ജനിക്കുവാൻ. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തില് യേശുവിന്റെ ജീനിയോളജി നോക്കിക്കഴിഞ്ഞാൽ അവിടെ 4 മോശപ്പെട്ട സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. യേശുവിന്റെ ജീനിയോളജി 4 മോശമായ സ്ത്രീകൾ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യേശുവിന് ആ മോശപ്പെട്ട ആ പാരമ്പര്യത്തിൽ ജനിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കാറുണ്ടോ? പക്ഷെ 4 സ്ത്രീകളെ
മോവാബി സ്ത്രീകളെ അല്ലെ, റൂത്ത് അല്ലെ, വേശിയായ ഒരു സ്ത്രീ, ഇങ്ങനെ മൂന്നാല് സ്ത്രീകളുടെ പരമ്പരയിൽ ജനിക്കുവാൻ യേശുവിന് പ്രസാദം തോന്നി. യേശുവിന് പ്രൂവ് ചെയ്യണമായിരുന്നു, ഞാൻ പാപികളെ തേടി വന്ന വ്യക്തിയാണ്. അതിനേക്ക് കുടുംബ മഹിമയോ അല്ലെങ്കിൽ കുലമോ ജാതിയോ ഒന്നും വിഷയമായിരുന്നില്ല യേശുവിന്. യേശുവിന് ആ കുടുംബത്തിൽ ജനിക്കുവാനാണ് യേശുവിന് പ്രസാദം തോന്നിയത് അല്ലെ, ദൈവത്തിന് പ്രസാദം തോന്നിയത്. അതുകൊണ്ടാണ് യേശുവിനെ ഇവിടെ ദൈവം അപ്രൂവ് ചെയ്ത് പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹചര്യങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ പ്രത്യേക നമ്മുടെ ചുറ്റുപാടുകളിലോ നമ്മൾ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങളും, ഒരുപക്ഷെ നമ്മുടെ പേരൻസ് നമ്മൾ പറയുന്നത് അംഗീകരിച്ചെന്ന് വരത്തില്ല അല്ലെ, അവര് നമുക്ക് വീതം തന്നൊന്ന് വരത്തില്ല, അവര് നമ്മളെ അല്ലെ പല കാര്യങ്ങളിലും നമ്മളെ സഹകരിപ്പിച്ചില്ല എന്നൊക്കെ ഉള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പരാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. യേശുവിനും ആ തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. കാരണം യേശുവിന്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ല. അതുകൊണ്ട് നമ്മൾ എന്റെ കുടുംബത്തിൽ എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ള പരാതിയും പരിഭവവും നമുക്ക് ആവശ്യമൊന്നുമില്ല. കാരണം യേശുവിന്റെ കുടുംബത്തിലും യേശുവിന്റെ നാട്ടിലും യേശുവിന് ഒരിക്കലും അംഗീകാരം കിട്ടിയിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബക്കാരെ അത്തരത്തിൽ പ്രീതിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും ദൈവാനടിസ്ഥാനത്തിൽ നമുക്കില്ല. ഇപ്പം ഗോഡ് ഹാസ് ഗിവൺ അസ് എ കൺവിക്ഷൻ ടു ടേക്ക് ബാപ്റ്റിസം, വി ക്യാൻ ടേക്ക് ബാപ്റ്റിസം. നമുക്കൊരു അതിനുള്ള ഒരു ദൈവം, അതിനുള്ള കൃപ തന്നെങ്കിൽ അത് നമുക്ക് എടുക്കാനുള്ള ധൈര്യം ദൈവത്തിലൂടെ ദൈവം നമുക്ക് തരും. ഇനി നമുക്കറിയാം, പഴയ നിയമത്തില് ദാവീദിനെ അല്ലെങ്കിൽ പല വ്യക്തികളെയും ദൈവം അല്ലെ പരിശീലിപ്പിച്ചു. അപ്പം നമ്മുടെ രഹസ്യ ജീവിതത്തിന്റെ ഒരു 4-5% മറ്റുള്ളവർക്ക് നമ്മളിലൂടെ കാണുന്നുള്ളൂ. അപ്പൊ നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ നമുക്കുണ്ടാകുന്ന പേഴ്സിക്യൂഷൻസും ബുദ്ധിമുട്ടുകളെയും നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്ന് അതനുസരിച്ചായിരിക്കും ഒരു ബിഗർ ബാറ്റിലിന്, ബിഗർ അല്ലെ പേഴ്സിക്യൂഷന് ദൈവം നമ്മളെ ഒരുക്കുന്നത്. ദാവീദിന് ഗോലിയാത്തിനെ കൊല്ലുവാൻ ഒരുക്കിയ ഒരു സാഹചര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ദാവീദ് പറയുന്ന ഒരു കാര്യം 1 Samuel 17 കാണുന്നുണ്ട്. 33 17-ാം അധ്യായത്തിന്റെ സെറ്റിംഗ് എങ്ങനെയാണ്? ഗോലിയാത്ത് എന്ന് പറഞ്ഞ മന്നൻ അല്ലെ ഇസ്രായേൽക്കാരെ എല്ലാം കൊന്നു മുടിക്കുമെന്നുള്ള വീരവാക്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് അവിടെ ആയിരിക്കുന്ന അവസരത്തില് ദാവീദ് ചെന്ന് പറഞ്ഞു, ഞാൻ അതിന്റെ 32-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദാവീദ് ശൗലിനോട്, 17:32, ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്നീ ഫിലിസ്തീനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. അപ്പം ദാവീദ് ഒരു ബാലനാണ്, ദാവീദ് ആട്ടിടയനാണ്. അപ്പൊ ഷൗല് അവനെ അങ്ങ് അത്രമാത്രം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ദാവീദ് പറഞ്ഞത്. കാരണം ദാവീദിനറിയാം ഇവൻ അത്രമാത്രം കഴിവും അങ്ങനെ ശാരീരികമായിട്ടുള്ള അങ്ങനെ ഒരു പവറും ഒക്കെ ഉള്ള ആളാണ് അല്ലെന്നാണ് ഷൗലിന്റെ വിചാരം. അപ്പം ഷൗല് പറയുകയാണ്, 33-ാം വചനത്തിൽ, ദാവീദ് ഷൗൽ ദാവീദിനോട്, ഈ ഫെലിസ്തീനോടോ നീ അംഗം ചെന്ന് പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പം 33-ാം വചനത്തിൽ എങ്ങനെയാണ് പറയുന്നത്, ദാവീദ് ഷൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിന്റെ താടിക്ക് പിടിച്ചു അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തിൽ നിന്ദിച്ചുകൊണ്ടിരിക്കും കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെ ആകും എന്ന് ദാവീദ് പറയുകയാണ്. ഞാൻ നിങ്ങൾ ആരും അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെ സെക്യുലർ ജോബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി അല്ലെ, എന്റെ ആടുകളെ തിന്നുവാൻ കരടിയും സിംഹവും ഒക്കെ വന്നപ്പോൾ ഞാൻ അവയെ പിടിച്ചു കീറിക്കൊന്നു.
ദാറ്റ് ദാവീദിന്റെ ക്വാളിഫിക്കേഷൻ അതായിരുന്നു. ഗോലിയാത്തിനെ കൊല്ലുവാൻ ദാവീദിനെ അല്ലെ ധൈര്യം തന്നത്, അല്ലെങ്കിൽ ദാവീദിന് ആ ഗോലിയാത്തിനെ ഫേസ് ചെയ്യുവാൻ അല്ലെ അവനെ തോൽപ്പിക്കുവാൻ ദാവീദിന് കൊടുത്ത ധൈര്യം, ഞാൻ എന്റെ ജോലി ചെയ്തിട്ടുണ്ടിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എനിക്കൊരു കരടിയെ കൊല്ലുവാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവം അനുസരിക്കുന്ന ആ കൊച്ചു കൊച്ച് ടെംപ്റ്റേഷൻസിലും കൊച്ചു കൊച്ച് ബുദ്ധിമുട്ടുകളിലും സാഹചര്യങ്ങളിലും നമ്മൾ വിജയിക്കുവാണെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ദൈവം നമ്മളെ വലിയ കാര്യങ്ങളുടെ വിചാരകനാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ദാവീദിന്റെ ജീവിതത്തിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ ദൈവം നമ്മുടെ കുടുംബങ്ങളിലൂടെ ആയിരിക്കും നമ്മളെ അല്ലെ കുടുംബത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത്. ദൈവാനുഗ്രഹത്തെ നമുക്കൊക്കെ ദൈവിക നന്മ അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെയാണ് ദൈവം എനിക്ക് തന്നത്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. എങ്കിലും നമുക്ക് ഇൻഡിഫറൻസ് ഉള്ള അല്ലെ പലപ്പോഴും നമ്മളെ അറിയാൻ പറ്റാത്ത ബന്ധുക്കളുള്ള ഉള്ള സാഹചര്യങ്ങളിലുള്ള വ്യക്തികളിലുള്ള അല്ലെ ചുറ്റുപാടുകളുള്ള നമ്മുടെ നെയ്ബേഴ്സ് നമ്മളെ പലപ്പോഴും പല രീതിയിൽ ഇന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒക്കെയുള്ള ഒരു സാഹചര്യങ്ങളിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും നമ്മൾക്ക് ധൈര്യപ്പെടാം, കാരണം ഇതൊക്കെ ദൈവം നമുക്ക് അനുവദിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കൊച്ചു ട്രെയിനിങ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് യോർദാന്റെ വൻകാട്ടിൽ പിടിച്ചു നിൽക്കുവാൻ ദൈവം സാഹചര്യങ്ങളെ ഒരുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസിനോട് പറയുന്നുണ്ട്, പൗലോസിന്റെ കണ്ണ് തുറക്കുവാനായിട്ട് വിട്ട് പോയപ്പോൾ പൗലോസിനോട് ദൈവം എല്ലാവരും പറഞ്ഞു, അയ്യോ പൗലോസ് ക്രിസ്തീയ സഭയെ മുടിക്കുന്ന വ്യക്തിയാണ്. അപ്പം അവരോട് പറയാണ്, ഞാൻ അവനെ കാണിച്ചു കൊടുക്കും, അവൻ എത്രമാത്രം എനിക്ക് വേണ്ടി സഹിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ അവന് വേണ്ടി ഞാൻ കാണിച്ചു കൊടുക്കുമെന്നാണ് പൗലോസിനെ കുറിച്ച്. പൗലോസിനെ അങ്ങനെയാണ് ദൈവം ട്രെയിൻ ചെയ്തത്. ഞാൻ വിചാരിക്കുന്നുണ്ട് പൗലോസിന് അങ്ങനെ ഒരു പ്രത്യേക ഒരു മേ ബി 2-3 വർഷം പൗലോസ് മാറിയിരുന്ന് പഠിച്ചു എന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട് പൗലോസിന് ഓൺ ദ ജോബ് ട്രെയിനിങ് ആയിരുന്നു. കാരണം പൗലോസ് അത്രമാത്രം കഷ്ടങ്ങളിലൂടെ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലായിരുന്നു. പരസ്പരം തുടർച്ചയായി പൗലോസ് നമുക്ക് ഞങ്ങളുടെ ഓഫീസുകളിലൊക്കെ ഉണ്ട് ഓൺ ദ ജോബ് ട്രെയിനിങ്. പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നുമില്ല, നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിന്റെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പഠിക്കുകയും അതിനുവേണ്ടി വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. അപ്പൊ അതുപോലെ ദൈവവും നമ്മളെ പലപ്പോഴും ചില കാര്യങ്ങളിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് തരാറുണ്ട്. ചിലപ്പോൾ ദൈവം നമ്മുടെ സെക്യുലർ നമ്മൾ ചെയ്യുന്ന ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ, അബദ്ധരായ വ്യക്തികൾ, അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സാഹചര്യങ്ങളിലൂടെ ഒക്കെ ദൈവം നമ്മളെ ഈ തരത്തിൽ ട്രെയിൻ ചെയ്യാം. ഞാൻ ആലോചിക്കാറുണ്ട് പൗലോ യേശു ശിഷ്യന്മാരെ വിളിച്ചതെല്ലാം അവരുടെ ഇനോ സെക്യുലർ ജോബ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവരെ വിളിച്ചത്. മത്തായിയെ ചുങ്കക്കാരുടെ ഇടയിൽ നിന്ന് പിടിച്ചു, പത്രോസിനെ വല മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നവരെ വിളിച്ചു. അപ്പം യേശു ആരും മടിയന്മാരായ ആരെ യേശു ശിഷ്യന്മാരാക്കിയിട്ടില്ല. എന്തെങ്കിലും ജോലി ചെയ്യുന്നവരെ മാത്രമേ യേശു ശിഷ്യന്മാരെ ഇനോ വിളിച്ചിട്ടുള്ളൂ. യേശുവിന് വേണമെങ്കിൽ അന്നത്തെ ടോപ്പ് ബൈബിൾ കോളേജ് ആയിരുന്ന ഗമാലിയേൽ അല്ലെ ഗമാലിയേലിന്റെ കീഴിൽ ഇരുന്നാണ് പോളിനെ പൗലോസ് പോൾ അവിടെയാണ് പഠിച്ചത്. ഷൗലായിരുന്ന പോള് ഗമാലിയ എന്നുള്ള ആ ടോപ്പ് ബൈബിൾ കോളേജിൽ പഠിച്ച വ്യക്തിയാണ്. പക്ഷേ യേശു ഗമാലിയലിന്റെ ആ ടോപ്പ് യൂണിവേഴ്സിറ്റി ചെന്ന് ഒരു 10 പേരെ ഇങ്ങ് റിക്രൂട്ട് ചെയ്തില്ല. നമ്മള് കമ്പനിക്കാരൊക്കെ ഇവിടുത്തെ ടോപ്പ് IIT പോയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് പോലെ അവിടെയൊന്നും യേശു ചെയ്തില്ല. യേശു സാധാരണ സാഹചര്യങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അല്ലെ അവിടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന അല്ലെ ആ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആ വ്യക്തികളെ യേശു വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ കൂടെ പോരുക, അവരാണ് യേശുവിൻ്റെ ശിഷ്യന്മാരായി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ അനുവദിക്കും, ചിലപ്പോൾ പരാജയങ്ങൾ അനുവദിക്കും. അപ്പം നമ്മൾ ഈ വിജയത്തെയും പരാജയത്തെയും എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി മെഷർ ചെയ്യേണ്ടത്. ഞാൻ പലപ്പോഴും ആലോചിക്കേണ്ടത് നമുക്ക് വിജയം തരുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾക്ക് വിചാരമുണ്ട്, ഓക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചല്ലോ. നമ്മൾ താഴ്മയിലാണ് പറയുന്നതെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ട് ഞാൻ കുഴപ്പമില്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ വിജയത്തിന്റെ അവസരത്തിലും പരാജയത്തിന്റെ അവസരത്തിലും ഞാൻ ഐ വിൽ ബി മോർ ഹംബിൾ, ഞാൻ ഇത് ദൈവനാമത്തിൽ എന്നെ തന്നെ താഴ്ത്തും എന്നുള്ളൊരു മനോഭാവത്തിലൂടെ ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് വിജയമായിരിക്കാം ദൈവം തരുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ദൈവം വിജയമായിരിക്കും നമുക്ക് അനുവദിക്കുന്നത്. അങ്ങനെ ഒരു ട്രെയിനിങ് ആയിരിക്കും ദൈവം തരുന്നത്. അപ്പൊ നമ്മൾ വിജയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ദൈവം നമുക്ക് പരാജയമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. പരാജയം അനുവദിക്കുകയാണെങ്കിലും ദൈവം അല്ലെ ദൈവം ദൈവത്തിന് മുമ്പിൽ നമ്മൾ എങ്ങനെ വീണു കിടക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. പിന്നെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന കൂട്ടായ്മകളിൽ, ഫെലോഷിപ്പില്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ക്രിസ്തീയ ഗോളത്തില് കാണുന്ന കാര്യങ്ങളിലൂടെ പല പേഴ്സിക്യൂഷൻസ് നമുക്ക് വരാറുണ്ട് അല്ലെ. നമ്മുടെ ഡോക്ടറിനോട് അല്ലെങ്കിൽ നമ്മുടെ മനോഭാവത്തോട്, ചിന്താഗതികളോട് യോജിക്കാത്തവർ നമ്മളെ പലപ്പോഴും കുറ്റം പറയാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ ജെറമിയ പ്രവാചകന്റെ പേര് വിലാപങ്ങളുടെ പ്രവാചകൻ എന്നാണ് പറയുന്നത്. ജെറമിയ പ്രവചനാണ് ലാമന്റേഷൻ എഴുതിയത്. ജെറമിയ പ്രവചനയിലൂടെ നമുക്ക് രഹസ്യത്തിൽ കരയുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു അങ്ങനെ രഹസ്യത്തിൽ യെരുശലേമിനെ കുറിച്ച് വിലപിച്ചിട്ടുണ്ട്. യേശു പരസ്യമായിട്ട് വിലപിച്ചത് ലാസറിന്റെ കല്ലറയ്ക്കലെങ്കില് രഹസ്യമായിട്ട് യെരുശലേം കുറിച്ച്, യെരുശലേമേ നിന്നെ എന്റെ കൊടി ചെറുകിൻ കീഴിലാക്കുവാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു, പക്ഷെ നിനക്ക് മനസ്സില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻസിൽ ക്രിസ്തീയ ഗോളത്തിൽ വരുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? അത് നമ്മുടെ ബർഡൻ ആയിട്ട് ഉണ്ടാകാറുണ്ടോ? അങ്ങനെ നമുക്ക് ഉണ്ടെങ്കിൽ ദൈവം വൻകാര്യങ്ങളിൽ നമ്മളെ ഒരുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, നമ്മുടെ കൂട്ടായ്മകളിൽ അല്ലെങ്കിൽ സഭ, ഏത് തരത്തിൽ ഏതുള്ള സഭകളെടുത്താലും അവിടെയെല്ലാം അല്ലെ പലതരത്തിലുള്ള ആൾക്കാർ. രോമാക്കരത്തിലുള്ള എന്റെ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യവനെന്നോ യഹൂദനെന്നോ ഒരു വ്യത്യാസവുമില്ല, എല്ലാവർക്കും ഒരുവൻ ക്രിസ്തുവത്വം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല സാഹചര്യങ്ങളിലുള്ള വ്യക്തികളെയും പല ഭാഷക്കാരെയും നമ്മുടെ ഇടയിലാക്കിയത് ദാറ്റ്സ് എ ട്രെയിനിങ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ അത് നമ്മൾ അവരെങ്ങനെ ഏത് മനോഭാവത്തോടെ കാണുന്നു, അല്ലെങ്കിൽ പണക്കാരായ വ്യക്തികൾ നമ്മുടെ കൂട്ടായ്മകളുണ്ടാകാം, പാവപ്പെട്ടവരുണ്ടാകാം അല്ലെ. ജെയിംസ് 2 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളൊരു പണക്കാരൻ വന്നാൽ, പൊന്മോതിരം ഇട്ട് വന്നാൽ അവനെ നിങ്ങൾ പ്രധാന സ്ഥലത്തിരുത്തും, അല്ലാത്തവനെ വന്നു കഴിഞ്ഞാൽ നീ എന്റെ കാലിന്റെ ചൂട്ടിലിരുന്നു. അതൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായതാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ ആഗ്രഹിക്കാൻ, പല തരക്കാരായ വ്യക്തികളുള്ള കൂട്ടായ്മയിൽ ആഗ്രഹിക്കാൻ ദൈവം നമുക്കിട തന്നത് ഞാൻ അതിൽ സന്തോഷിക്കുന്നു. കാരണം ദൈവം അതൊരു നല്ലൊരു ട്രെയിനിങ് ആണ്, അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു നല്ല ട്രെയിനിങ് ആണ്. അതുകൊണ്ടാണ് കൊളോസ്യകാവ് ലയനത്തിൽ പറയുന്നത്, നിങ്ങൾ താഴ്മയും മനസ്സലിവും, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അന്യോന്യം ക്ഷമിക്കണം. എഫേസ്യകാവ് ലയനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും സകല വിശുദ്ധന്മാരുടെ കൂടെ ഗ്രഹിക്കുവാനും. അപ്പം ദൈവസ്നേഹത്തിന്റെ നീളവും ആഴവും വീതിയും ഗ്രഹിക്കുവാൻ, ഒരു ഒറ്റാനായിട്ട് ജീവിച്ചാൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഒറ്റാനായിട്ട് ജീവിക്കുവാൻ അല്ല കർത്താവ് വിളിച്ചത്. അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഒരിക്കലും ദൈവത്തെ ശരിക്കും അറിയാൻ പറ്റത്തില്ല. ഇറ്റ് ഇസ് ആസ് എ കോർപ്പറേറ്റ്, ഒരു എന്തുവാണ്, ഒരു ഫെലോഷിപ്പിലൂടെ, അല്ലെങ്കിൽ ഒരു സഭയിലൂടെ, ഒരു സഭയുടെ ചട്ടക്കൂടിലൂടെ നമുക്ക് ദൈവത്തെ, അതുകൊണ്ടാണ് പറയുന്നത് സകല വിശുദ്ധന്മാരോട് ഗ്രഹിക്കുവാനും, ദൈവസ്നേഹത്തിന്റെ നീളവും ഉയരവും ആദിയും ഉയരവും അങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് സഭ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ഗോളം നമ്മുടെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ ഇങ്ങനെ കഠിനമായ പല കാര്യങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എല്ലാം ദൈവ സ്നേഹത്തിലാണ് ചെയ്യുന്നത്. ഗോഡ് ഡീൽ വിത്ത് അസ് എവ്രിതിങ് ത്രൂ ഹിസ് ലവ്, വിത്ത് ഹിസ് ലവ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ വേറൊരു തലത്തിലായിരിക്കും എടുക്കുന്നത്. ജെറമിയ പ്രവചകൻ യേശുവിന്റെ അല്ല ദൈവത്തിന്റെ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് പ്രവചിച്ചപ്പോഴും ദൈവം അവരോട് പറയുന്ന ഒരു വചനമുണ്ട്, ജെറമിയ പ്രവചനം 31-ാം അധ്യായത്തില്. വളരെ മനോഹരമായ ഒരു വചനമാണ് അവിടെ. 31-ാം അധ്യായത്തിന്റെ 20-ാം വചനം നമുക്ക് വായിക്കാം. 31:20, ജെറമിയ 31:20.
എഫ്രയീം എന്റെ വത്സലപുത്രനോ ഓമന കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെ കുറിച്ച് എന്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. അതുകൊണ്ട് എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. ഞാൻ അവനോട് കരുണ കാണിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്.
അതിന്റെ മൂന്നാമത്തെ വചനം വായിക്കാം. 31:3
യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു.
യിർമ്യാ പ്രവചനത്തിൽ നമ്മള് ഇസ്രായേൽക്കാരെ അത്രമാത്രം കഠിനമായിട്ട് ദൈവം വാൻ ചെയ്യുന്നുണ്ടെങ്കിലും ശിക്ഷിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ മനസ്സ് അവരെക്കുറിച്ച് വിലപിക്കുകയാണ്. എഫ്രയീം, മൈ ഡിയർ സൺ, അല്ല എന്റെ വാത്സല്യ പുത്രനോ ഓമന കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എന്റെ മനസ്സിൽ സ്നേഹം തോന്നുന്നു, സ്ഥായി തോന്നുന്നു. അതുകൊണ്ട് എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. ഞാൻ അവനോട് കരുണ കാണിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതുപോലെ പറയുന്നുണ്ട്, എറ്റേണൽ എവർലാസ്റ്റിംഗ് ലവ്, നിത്യമായ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഈ കഠിന ശോധനകളിലും നമ്മൾ പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ കരം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇത് ദൈവം നമ്മളെ അങ്ങനെ കടത്തിവിടുമ്പോൾ ദൈവ സ്നേഹത്തിലും ദൈവകൃപയിലും ദൈവം നമ്മെ സൂക്ഷിക്കും എന്ന് ദൈവവചനത്തിൽ നമുക്ക് ഉറക്കാം. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവചനം തന്നെ 29-ാം അധ്യായത്തിൽ ഐ തിങ്ക് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള നിങ്ങൾക്കൊരു ഒരു ഒരു പ്രോമിസ് ആയിട്ട് ഇതെടുക്കാം. 29-ാം വചനം, അതിന്റെ 11-ാം വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഐ ഹാവ് എ ഗുഡ് പ്ലാൻ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല പ്ലാൻ ഉണ്ട്. അത് നിങ്ങളുടെ തിന്മയ്ക്ക് വേണ്ടിയല്ല നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ പ്രത്യേക ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന്റെ മനസ്സ് പറയുകയാണ്, ഞാൻ നിങ്ങളെ കുറിച്ചുള്ള ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ദാറ്റ് ഇസ് അവർ പ്രോമിസ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പല വർഷങ്ങളിലായിട്ട് പല തവണ ചിന്തിച്ച വചനമാണ് റോമൻസിന്റെ 8:28, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് നിർണയഭാരം വിളിച്ചവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് വ്യാപരിക്കുന്നു എന്ന് ഉറച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസത്തോടെ കൺഫസ് ചെയ്യാൻ പറ്റും. മരണത്തിനോ ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ഒന്നിനും നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് വിടുവിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ ഉറച്ചിരിക്കും. ദാറ്റ് ഈസ് അവർ കൺഫഷൻ. ഗോഡ് ബ്ലെസ് അസ്.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.